യെഹെസ്കേൽ 21-ാം അധ്യായത്തിൽ വാളുമായി ബന്ധപ്പെടുത്തി 4 സന്ദേശങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിന്റെ വാൾ എപ്പോഴും മനുഷ്യന്റെ രക്ഷയ്ക്കായി ഉയർത്തേണ്ടതാണ്. എന്നാൽ അത് മനുഷ്യർക്ക് നേരെ തിരിയേണ്ടി വന്നാൽ അതെത്ര ഭയങ്കരമായിരിക്കുമില്ലേ? ഇസ്രായേൽ ദൈവത്തെ അനുസരിക്കാതെ പാപം ചെയ്തു. ദൈവത്തോട് നിരന്തരം മത്സരത്തിൽ അവരായതിനാൽ ദൈവം അവർക്കെതിരെ വാളുയർത്തേണ്ടതായി വന്നു എന്ന് നാം കാണുന്നു. 21-ാം അധ്യായത്തിന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം തന്റെ വാൾ ഉറയിൽ നിന്നും ഊരി നീതിമാനെയും ദുഷ്ടനെയും ഛേദിച്ചു കളയുമെന്നുള്ള ദൂത് നൽകുന്നു. ഇവിടെ നീതിമാൻ എന്ന് പറയുന്നത് തെറ്റായ വഴിയിൽ ജീവിക്കുമ്പോൾ തന്നെ തങ്ങൾക്ക് തന്നെ നീതിമാന്മാർ എന്ന് ധരിക്കുന്നവരെയാണ്. തുടർന്ന് 8 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിലെ ദൂത് മൂർച്ച കൂട്ടി മിനുക്കിയിരിക്കുന്ന ഒരു വാൾ കൊല്ലുന്നവന്റെ കയ്യിൽ കൊടുക്കുന്നതിനെക്കുറിച്ചും അത് ഇസ്രായേലിന്റെ സകല പ്രഭുക്കന്മാരുടെ മേലും ജനത്തിന്മേലും വരുന്നതിനെക്കുറിച്ചുമാണ്. ഈ 2 ദൂതിനെക്കുറിച്ചും നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ചുവല്ലോ. ഇനിയും 21-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 3-ാമത്തെ ദൂത് നമുക്ക് ശ്രദ്ധിക്കാം. 18 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്ന ഈ ദൂതിൽ യെരുശലേമിന്റെ നേരെ ബാബേൽ രാജാവിന്റെ വാൾ തിരിയുന്നതായി നാം കാണുന്നു. അതായത് ദൈവം തന്റെ ജനത്തിനിടയിലേക്ക് വാളിനെ അയക്കുന്നു. എത്ര കരുതലോടെ ദൈവം അത് ചെയ്യുന്നു എന്ന് ശ്രദ്ധിക്കൂ. 21-ാം അധ്യായത്തിന്റെ 18-ഉം 19-ഉം വാക്യങ്ങൾ. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ, മനുഷ്യപുത്ര, ബാബേൽ രാജാവിന്റെ വാൾ വരേണ്ടതിന് നീ 2 വഴി നിയമിക്കാം. 2 ഒരു ദേശത്ത് നിന്ന് തന്നെ പുറപ്പെടണം. ഒരു കൈചൂണ്ടി ഉണ്ടാക്കി നഗരത്തിലേക്കുള്ള വഴിയുടെ തലയ്ക്കൽ നാട്ടുക. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, യെരുശലേമിലേക്ക് ഏത് വഴിയെ വരേണം എന്നുള്ളത് നെബുക്കദ്നേസറിന് തീരുമാനിക്കേണ്ടതുണ്ടായിരുന്നു. അവൻ അതിനായി ദൈവത്തിങ്കിലേക്ക് തിരിയാൻ പോകുന്നു എന്നാണോ താങ്കൾ കരുതുന്നത്? ഒരിക്കലുമില്ല. അവൻ ഒരു വിജാതീയ രാജാവല്ലേ? അവൻ ലക്ഷണം നോക്കലും കുലദേവന്മാരുമായുള്ള സമ്പർക്കങ്ങളുമാണ് അതിനായി ഉപയോഗിക്കുവാൻ പോകുന്നത്. 21-ാം വാക്യം ഞാനൊന്ന് വായിക്കാം. ബാബേൽ രാജാവ് ഇരുവഴിത്തലയ്ക്കൽ വഴിത്തിരിവിങ്കൽ തന്നെ പ്രശ്നം നോക്കുവാൻ നിൽക്കുന്നു. അവൻ തന്റെ അമ്പുകളെ കുലുക്കി കുലദേവന്മാരോട് ചോദിക്കുകയും കരൾ നോക്കുകയും ചെയ്യുന്നു. നോക്കുക, താൻ ഏത് വഴിക്ക് മുന്നേറണം എന്നറിയാൻ 3 വിധത്തിലുള്ള മുഖാന്തരങ്ങൾ ഇവിടെ നെബുക്കദ്നേസർ ഉപയോഗിക്കുന്നു. വഴിത്തിരുവിങ്കൽ എത്തിയപ്പോൾ ആദ്യമായി അവൻ പ്രശ്നം നോക്കുന്നു. അവൻ അമ്പുകളെ കുലുക്കി ദേവന്മാരോട് ആലോചന ചോദിക്കുന്നു. ഒരുപക്ഷെ ഇക്കാലത്ത് ചീട്ടിട്ട് കാര്യം തീരുമാനിക്കുന്ന രീതി പോലുള്ള ഒന്നായിരുന്നു ഇത്. ഇവിടെ 2 അമ്പുകൾ, അതിന്മേൽ താൻ ആക്രമിക്കാൻ ഉദ്ദേശിക്കുന്ന 2 പട്ടണങ്ങളിൽ ഓരോന്നിൻ്റെയും പേരെഴുതി അത് ഒരു ആവനാഴിയിലിടുന്നു. അതിനുശേഷം അതിൽ ആദ്യം എടുക്കുന്ന അമ്പിൽ ഉള്ള പേരേതാണോ ആ പട്ടണം ആദ്യം ആക്രമിക്കണം എന്ന് തീരുമാനിക്കുന്നു. കുലദേവത ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നു എന്നത്രേ അവരുടെ വിശ്വാസം. ഇന്നും വിജാതീയമായ ഈ രീതി പലരും ചെയ്യുന്നില്ലേ? വിവാഹത്തിന്റെ കാര്യത്തിൽ പോലും ദൈവഹിതം അറിയാൻ ചീട്ടിട്ട് നോക്കുന്നവർ നമുക്കിടയിൽ ഇല്ലേ? അല്ല, താങ്കൾ എങ്ങനെയാണ് ഒരു കാര്യത്തിന്മേലുള്ള ദൈവഹിതം അറിയുന്നത്? ചിലർ എങ്ങനെയെന്നോ കണ്ണടച്ചു പിടിച്ചുകൊണ്ട് ബൈബിൾ തുറന്നിട്ട് ആദ്യം കണ്ണിൽപ്പെടുന്ന വാക്യം ദൈവത്തിന്റെ ആലോചനയായി എടുക്കും. ദൈവം അങ്ങനെ പ്രവർത്തിക്കില്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ല. മിക്കപ്പോഴും അത് നമ്മുടെ തന്നെ തീരുമാനമായിട്ടാണ് അവസാനിക്കാറുള്ളത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്ത്, ദൈവഹിതം കണ്ടെത്തുന്നത് നാം ചിന്തിക്കുന്ന ഈ വിധത്തിലല്ല. അപ്പോസ്തലൻ പൗലോസ് റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ പറയുന്നു, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിനെന്ന്. അതെ, ദൈവഹിതം തിരിച്ചറിയേണ്ടതിന് പുതുക്കം പ്രാപിച്ച ഒരു മനസ്സാവശ്യമാണ്. താങ്കളുടെ പഴയ ചിന്താശൈലി മാറേണ്ടിയിരിക്കുന്നു. സ്വയകേന്ദ്രീകൃതമായിരുന്ന താൽപ്പര്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്ന ആ ഹൃദയം ദൈവീക ചിന്തകൾ കൊണ്ടത് നിറയേണ്ടിയിരിക്കുന്നു. എങ്ങനെയാണത് സാധിക്കുക? ദൈവവചനം നിരന്തരമായി വായിക്കുക, ധ്യാനിക്കുക, അത് മനഃപ്പാഠമാക്കുക, അപ്പോൾ പിന്നെ ഏത് വേണം എന്ന് തിരഞ്ഞെടുക്കേണ്ടുന്ന ഒരു സന്ദർഭം വരുമ്പോൾ ഹൃദയത്തിലുള്ള ദൈവവചനം ശരിയായ ആലോചന തരും. ദൈവീക ചിന്തകൾ തന്നെ താങ്കളെ ശരിയായ ദിശയിലേക്ക് തിരിക്കും. രക്ഷിക്കപ്പെട്ട ഒരു ദൈവപൈതലിന് രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിയുമായി വിവാഹാലോചന വന്നാൽ മറ്റെന്തെല്ലാം യോഗ്യതകൾ ഉണ്ടെങ്കിലും ആ കാര്യത്തിൽ പിന്നെ ചീട്ടിട്ട് തീരുമാനമെടുക്കേണ്ട ആവശ്യം വരില്ല. കാരണം അവിശ്വാസിയും വിശ്വാസിയും തമ്മിൽ ഇണയില്ലാപ്പിണ കൂടരുത് എന്ന ദൈവവചന മുന്നറിയിപ്പ് തൻ്റെ ഹൃദയത്തിൽ തന്നിട്ടുണ്ടല്ലോ. പണ്ട് പണത്തിനും പദവിക്കും സൗന്ദര്യത്തിനും പാരമ്പര്യത്തിനുമൊക്കെ പ്രാധാന്യം നൽകി ഈ ഭൗമിക ജീവിതത്തിനായി മാത്രം ജീവിച്ചിരുന്ന സ്ഥാനത്ത് ദൈവത്തിന് പ്രസാദമുള്ളതും നിത്യതയിൽ പ്രതിഫലം നേടാൻ സഹായകവുമായ ബന്ധത്തെക്കുറിച്ചായിരിക്കും ഒരു വിശ്വാസി പിന്നെ ചിന്തിക്കുക. ദൈവാത്മാവും ദൈവവചനവും അതിനായി തനിക്ക് തുണനിൽക്കുകയും ചെയ്യും. അതെ, വിശ്വാസിക്കൊരു പുതിയ ചിന്താ ശൈലിയുണ്ട്. ജോലി, സുഹൃത്തുക്കൾ, കൂട്ടായ്മ, ബന്ധം മുതലായ കാര്യങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ ദൈവികമായ ഒരു പുതിയ ചിന്താ ശൈലിയാണോ സുഹൃത്തെ താങ്കൾക്കുള്ളത്? നെബുക്കനേസർ ജാതീയ രീതിക്കനുസരിച്ച് തൻ്റെ മുന്നേറ്റത്തിനുള്ള വഴി കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. പക്ഷേ അത് ഫലിക്കില്ല. എന്നിരുന്നാലും തൻ്റെ ന്യായവിധി നടത്തുന്നതിനായി ദൈവം അവനെ നയിക്കുകയാണ്. നെബുക്കനേസർ തികച്ചും ഒരു വിഗ്രഹാരാധിയായ ജാതീയ രാജാവാണ്. എന്നിരുന്നാലും ദൈവം അവൻ്റെ പ്രവൃത്തിയിൽ മേലധികാരം നടത്തി തൻ്റെ ഹിതപ്രകാരം അവനെ നയിക്കുന്നു എന്ന കാര്യം താങ്കൾ പ്രത്യേകം ഓർക്കണം. ദൈവം ഈ ലോകത്തെ മൊത്തം നയിക്കുന്ന ദൈവമാകുന്നു. അത് ആരുമായിക്കൊള്ളട്ടെ, അവൻ്റെ നിയന്ത്രണത്തിലാണ് ഈ ലോകം മുഴുവനും. 25-ാം വാക്യം നോക്കിക്കാട്ട്, നിഹിതനും ദുഷ്ടനുമായി ഇസ്രായേലിന്റെ പ്രഭുവായുള്ളവേ, അന്ത്യാകൃത്യത്തിന്റെ കാലത്ത് നിന്റെ നാൾ വന്നിരിക്കുന്നു. നിഹിതനും ദുഷ്ടനുമായി ഇസ്രായേലിന്റെ പ്രഭുവായുള്ളവേ, ആരാണിത്? അതെ, സിദക്കിയാവിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അന്ത്യാകൃത്യത്തിന്റെ കാലത്ത് നിന്റെ നാൾ വന്നിരിക്കുന്നു, അതായത് ന്യായവിധിയുടെ നാൾ വന്നിരിക്കുന്നു. ഇത് അന്ത്യസമയമാണ്. ഈ യുഗത്തിന്റെ അന്ത്യത്തെക്കുറിച്ച് തിരുവചനത്തിൽ വളരെയേറെ പറഞ്ഞിട്ടുണ്ട്. അകൃത്യത്തിന്റെ അന്ത്യസമയത്ത് എന്ന് ഇതിനെ പരിഭാഷപ്പെടുത്താവുന്നതാണ്. ദാനിയേലും ഈ പദപ്രയോഗം നടത്തിയിട്ടുണ്ട്. എന്നാൽ അന്ത്യകാലം വരെ എന്ന് ദാനിയേൽ 11:35 നാം കാണുന്നുണ്ട്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനോട് ശിഷ്യന്മാർ, അതെപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്നും പറഞ്ഞു തരണം എന്നപേക്ഷിച്ചതായി മത്തായിയുടെ സുവിശേഷം 24:3 വാക്യത്തിൽ നാം വായിക്കുന്നു. അവരുടെ ചോദ്യത്തിന് കർത്താവ് ഉത്തരം കൊടുത്തു. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസും ഇതേക്കുറിച്ച് വളരെ പറയുന്നുണ്ട്. അന്ത്യകാലത്ത് വരാനിരിക്കുന്ന ആ ദുഷ്ടനായ ഭാവി ഭരണകർത്താവിൻ്റെ, അതെ, എതിർ ക്രിസ്തുവിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് സിദക്കിയാവെന്ന ഈ മനുഷ്യൻ. ഞാൻ ഇനി 26-ാം വാക്യം വായിക്കാം. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളയും, അത് അങ്ങനെ ഇരിക്കേയില്ല. ഞാൻ താണതിനെ ഉയർത്തുകയും ഉയർന്നതിനെ താഴ്ത്തുകയും ചെയ്യും. അതെ, സിദക്കിയാവ് താഴ്ത്തപ്പെടേണ്ടിയിരിക്കുന്നു. അവകാശമുള്ളവൻ വരുന്നതുവരെയും ദാവീദിന്റെ സിംഹാസനത്തിൽ മറ്റൊരു രാജാവ് ഇനി ഇരിക്കേയില്ല. 27-ാം വാക്യം, ഞാൻ അതിന് ഉന്മൂലനാശം വരുത്തും, അതിന് അവകാശമുള്ളവൻ വരുവോളം അത് ഇല്ലാതെയിരിക്കും, അവന് ഞാൻ അത് കൊടുക്കും. ഇത് വളരെ ശ്രദ്ധേയമായ ഒരു പ്രവചനമാണ്. അതിന് അവകാശമുള്ളവൻ വരുവോളം അത് ഇല്ലാതെയിരിക്കും, അവന് ഞാൻ അത് കൊടുക്കും. അവകാശമുള്ളവൻ ആരാണ്? അതെ, അത് കർത്താവായ യേശുക്രിസ്തു. സിദക്കിയാവിന് ശേഷം കർത്താവിൻ്റെ കാലം വരെയും ദാവീദിന്റെ വംശാവലിയിൽപ്പെട്ട ആരും ആ സിംഹാസനത്തിൽ ഇരുന്നിട്ടില്ല, ആർക്കും ഒരിക്കലും അതിന് കഴിഞ്ഞിട്ടില്ല എന്നത്രേ യെഹെസ്കേൽ പറയുന്നത്. കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമേ അതിന് സാധിക്കൂ. ഇപ്പോൾ അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയാണ്. അവൻ ഈ ഭൂമിയെ ഭരിപ്പാൻ വരുമ്പോൾ തന്റെ ശത്രുക്കൾ അവന്റെ പാദപീഠമാകുന്നതാണ്. അതിനായി അവൻ കാത്തിരിക്കുകയാണ്. ശ്രദ്ധേയമായ ഈ പ്രവചനം ആരംഭിച്ചത് ഉൽപ്പത്തി പുസ്തകം 49:10 ഇസ്രായേലിലെ 12 ഗോത്രങ്ങളായി തീരാൻ പോകുന്ന തന്റെ 12 മക്കളെ സംബന്ധിച്ചുള്ള പ്രവചനം യാക്കോബ് നൽകുമ്പോൾ അവൻ പറയുകയാണ്, അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്നും രാജതെന്ന് അവന്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങിപ്പോകുകയില്ല, ജാതികളുടെ അനുസരണം അവനോടാകും. ചെങ്കോൾ രാജ്യത്വത്തെയാണ് കാണിക്കുന്നത്. അവകാശമുള്ളവൻ എന്നത് കർത്താവായ യേശുക്രിസ്തുവിനെയാണ് സൂചിപ്പിക്കുന്നത്. തിരുവചനത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ അവതരിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അന്ന് സ്നാപക യോഹന്നാൻ യഹൂദിയ മരുഭൂമിയിൽ സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിൻ എന്ന് വിളിച്ചു പറഞ്ഞു. എന്തുകൊണ്ട് സകല പ്രവാചകന്മാരും ആരെക്കുറിച്ച് പറഞ്ഞുവോ ആ ഒരുവൻ വന്നിട്ടുണ്ടായിരുന്നു എന്ന് കാണിക്കുവാനല്ലേ? അവനിലത് സമീപമായിരുന്നു, അവനിലത് നിവൃത്തിയായി. ഈ അധ്യായത്തിൽ വാളിനോട് ബന്ധപ്പെടുത്തി പറയുന്ന നാലാമത്തെ ദൂതാണ് 28 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. ഇപ്പോൾ വാൾ അമ്മോന്യർക്കെതിരെ തിരിഞ്ഞിരിക്കുന്നതായി നാം കാണുന്നു. 29-ാം വാക്യം ഞാനത് വായിക്കാം. അന്ത്യാകൃത്യത്തിന്റെ കാലത്ത് നാൾ വന്നവരായി ദുഷ്ടന്മാരായ നിഹിതന്മാരുടെ കഴുത്തിൽ വെക്കേണ്ടതിന് അവർ നിനക്ക് വ്യാജം ദർശിക്കുന്ന നേരത്തും നിനക്ക് ഭോഷ്ക് ലക്ഷണം പറയുന്ന നേരത്തും ഒരു വാൾ ഊരിയിരിക്കുന്നു. അത് മിന്നൽ പോലെ മിന്നേണ്ടതിനും തിന്നുകളയേണ്ടതിനും കുലയ്ക്കായി മിനുക്കിയിരിക്കുന്നു എന്ന് പറയുക. അമ്മോന്യരും യഹൂദയും തമ്മിൽ ശത്രുതയിലായിരുന്നു. എന്നാൽ ബാബേലിനോട് എതിർക്കാൻ അവർ തമ്മിൽ സഖ്യത ചെയ്തിരുന്നു. നെബുക്കനേസർ യെരുശലേമിനെ ആക്രമിക്കാൻ തീരുമാനിച്ചപ്പോൾ വാസ്തവത്തിൽ അമ്മോന്യർ സന്തോഷിച്ചു. പക്ഷെ ഇപ്പോൾ അവർക്കെതിരെ വരുന്ന ന്യായവിധിയെക്കുറിച്ചാണ് യെഹെസ്കേൽ പറയുന്നത്. പിന്നെയും നാം ഇവിടെ അന്ത്യാകൃത്യത്തിന്റെ നാളിനെ പരാമർശിക്കുന്നതായി കാണുന്നു. ഈ യുഗത്തിന്റെ അന്ത്യത്തെയാണത് സൂചിപ്പിക്കുന്നത്. 2 തെസലോനിക്കർ 2:8 പൗലോസ് എഴുതി, അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും, അവനെ കർത്താവായ യേശുക്രിസ്തു തന്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തന്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും എന്ന്. അന്ത്യനാളിൽ കർത്താവായ യേശുക്രിസ്തു ഈ ശത്രുവിനെ നശിപ്പിക്കുന്നതാണ്. 31-ഉം 32-ഉം വാക്യങ്ങളിൽ, ഞാൻ എന്റെ ക്രോധം നിന്റെ മേൽ പകർന്ന് എന്റെ കോപാഗ്നി നിന്റെ മേൽ ഊതി മൃഗപ്രായരും നശിപ്പിപ്പാൻ മിടുക്കന്മാരുമായ മനുഷ്യരുടെ കയ്യിൽ നിന്നെ ഏൽപ്പിക്കും. നീ തീക്കിരയായിത്തീരും, നിന്റെ രക്തം നിന്റെ ദേശത്തിന്റെ നടുവിലിരിക്കും, നിന്നെ ഇനി ആരും ഓർക്കയില്ല, യഹോവയായി ഞാൻ അത് അരുളി ചെയ്തിരിക്കുന്നു. യെരുശലേമിന് വേണ്ടി മിനുക്കിയ വാൾ ഇപ്പോൾ അമ്മോന്യരിലും എത്തിയിരിക്കുന്നു. അമ്മോന്യർ വിചാരിച്ചത് തങ്ങൾ സുരക്ഷിതരായിരിക്കുന്നു എന്നായിരുന്നു. പക്ഷേ ദൈവത്തിന്റെ ക്രോധം അവർക്ക് നേരെ തിരിഞ്ഞിരിക്കുന്നു. എന്റെ സുഹൃത്തെ, ദൈവത്തോട് പാപം ചെയ്യുന്ന ആർക്കും അതിന്റെ ശിക്ഷാവിധിയിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കില്ല. അത് സ്വാഭാവികമായി വന്നു ഭവിക്കും. ദൈവത്തിന്റെ കോപാഗ്നിയെ തടുക്കാൻ ആർക്കും കഴിയുകയുമില്ല. തന്റെ സ്വന്തം ജനമായ ഇസ്രായേൽ, അതെ, യെഹെസ്കേലിന്റെ ആ തലമുറ പ്രവാസത്തിലാകാൻ പോകുന്നു. പിന്നീട് വാഗ്ദത്ത നാട്ടിലേക്ക്, അതായത് ഇസ്രായേലിലേക്ക് മടങ്ങി വരുന്നത് അവരുടെ പിൻതലമുറയായിരിക്കും. ഇസ്രായേൽ ജാതിക്കുമേൽ വരുന്ന ഒടുവിലത്തെ ന്യായവിധിയെ സംബന്ധിച്ചുള്ള പ്രവചനങ്ങളാണല്ലോ ഈ ഭാഗത്ത്, അതായത് 20 മുതൽ 24 വരെയുള്ള അധ്യായങ്ങളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ മൂപ്പന്മാരും കള്ളപ്രവാചകന്മാരും ധരിച്ചത് ഒരിക്കലും തങ്ങളെ ആക്രമിക്കാൻ ദൈവം നെബുക്കനേസറിനെ അനുവദിക്കുകയില്ല എന്നായിരുന്നു. തന്റെ ആലയത്തെ ദൈവം നശിപ്പിക്കുമോ? അത് തന്റെ വിശുദ്ധ സ്ഥലമല്ലേ? ദൈവത്തിന്റെ മഹത്വം അവിടെ ഉണ്ടായിരുന്നതിനാൽ ഒരിക്കലും ദൈവം അതിനെ നശിപ്പിക്കുകയില്ല എന്ന് തന്നെ അവർ വിശ്വസിച്ചു. ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരേണ്ടതിന്റെ ആവശ്യമില്ലെന്നുള്ള പ്രവാസികളുടെ ചിന്തയെ കള്ളപ്രവാചകർ പ്രോത്സാഹിപ്പിച്ചു. അതായത് വിഗ്രഹാരാധനയിലും ദുഷ്ടതയിലും തുടരുവാനുള്ള പ്രോത്സാഹനമാണ് വാസ്തവത്തിൽ ഈ കള്ളപ്രവാചകർ അവർക്ക് നൽകിയത്. നമ്മുടെ ഇക്കാലത്തും പലപ്പോഴും സംഭവിക്കാറുള്ള ഒരു കാര്യത്തെക്കുറിച്ച് നാം വളരെ ശ്രദ്ധയുള്ളവരായിരിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അനേകം ആളുകളും ഇന്ന് അവരുടെ മരണത്തിന് മുമ്പ് തന്നെയോ പ്രത്യേകിച്ചും ശവസംസ്കാര സമയത്തോ പുകഴ്ത്തപ്പെടുന്നതായി നാം കാണുന്നു. അവർ ദൈവമില്ലാത്തവരും ദൈവദൂഷണം പറയുന്നവരും അഭക്തരും അങ്ങനെ ലോകക്കാരായി ജീവിച്ചിരുന്നെങ്കിൽ കൂടിയും ചില പ്രസംഗർ തങ്ങളുടെ പുകഴ്ചയുടെ വാക്കുകളാൽ അവരെ ഉന്തിത്തള്ളി നേരെ സ്വർഗത്തിലെത്തിക്കാൻ ശ്രമിക്കുന്നു. ഇക്കാര്യത്തിൽ ദൈവത്തിന്റെ മനസ്സ് നമുക്കില്ലെങ്കിൽ, ഞാൻ പറയട്ടെ, മനുഷ്യരെ സംബന്ധിച്ച് നാം എന്ത് പറയുന്നു എന്നതിൽ വളരെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. അല്ലെങ്കിൽ ദൈവമില്ലാത്ത അവിശ്വാസിയായ ഒരു വ്യക്തി ഈ പുകഴ്ത്തപ്പെടുന്ന വ്യക്തിയുടെ ജീവിതം വെച്ച് തന്റെ നന്മയെ അളക്കാൻ ശ്രമിച്ചേക്കും. ഇപ്പോൾ പുകഴ്ത്തപ്പെടുന്ന ഈ വ്യക്തി വാസ്തവത്തിൽ ഒരു മഹാഭാവിയാണെന്ന് ഒരുപക്ഷെ ആ മനുഷ്യനും അറിയാമായിരിക്കും. ദേശം മുഴുവൻ മുടിച്ച മദ്യക്കച്ചവടവും നികുതി വെട്ടിപ്പും പിടിച്ചുപറിയും ഒക്കെ ചെയ്തിരുന്ന ഉരുവന്റെ ചരമപ്രസംഗത്തിൽ അവൻ നൽകിയ ദാനധർമ്മങ്ങളും അവൻ പണിത കുരിശുതൊട്ടിയും വലിയ വഴിപാടർപ്പിച്ചതും അനാഥാലയം നടത്തിയതുമൊക്കെ എടുത്തുകാട്ടി അവനെ വാനോളം പുകഴ്ത്തി പറയുമ്പോൾ കേട്ടു നിൽക്കുന്ന സാധാരണക്കാരൻ വിചാരിക്കും, ഏതായാലും ഇയാളേക്കാൾ നല്ല വാസസ്ഥലം സ്വർഗത്തിൽ തനിക്ക് കിട്ടേക്കുമെന്ന്. അത്രയ്ക്കൊന്നും കൊള്ളരുതായ്മ ഞാൻ ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് ഒരു രക്ഷിതാവിൻ്റെ ആവശ്യം തനിക്കില്ലെന്ന ചിന്താഗതിയിലേക്ക് അതവനെ നയിച്ചേക്കാം. നോക്കുക എത്ര ഭയങ്കരമാണിത്. സുവിശേഷ ദൂതുകൾ ഇന്ന് തുടർച്ചയായി നൽകപ്പെടുന്നത് വിശ്വാസികളുടെ സമൂഹത്തിനാണ് എന്നത് വളരെ പരിതാപകരമായിരിക്കുന്നു. എന്നാൽ രക്ഷിക്കപ്പെടാത്തവനും ലോകക്കാരനുമായ മനുഷ്യൻ അവർ കൂടുന്ന സ്ഥലത്തും സമയത്തും അത് നൽകപ്പെടുന്നില്ല. മിക്കപ്പോഴും തന്നെ കൂടി വരുന്ന മനുഷ്യരെ പ്രീതിപ്പെടുത്താനായി പ്രസംഗകൻ തന്റെ സന്ദേശത്തെ തന്റെ ഇഷ്ടത്തിനൊത്ത് ക്രമപ്പെടുത്തുന്നു. എസ്കേലിന്റെ കാലത്തെ കള്ളപ്രവാചകർ ചെയ്തതും ഇതുതന്നെയായിരുന്നു. ക്രൈസ്തവ ആരാധനയോട് കാലാകാലങ്ങളിൽ കൂട്ടിച്ചേർത്ത ജാതീയ സമ്പ്രദായങ്ങളെ തെറ്റെന്ന് ചൂണ്ടിക്കാണിക്കാൻ ഇന്ന് അനേകം സുവിശേഷ പ്രസംഗകരും തയ്യാറാകുന്നില്ല. ജനത്തിന്റെ ഹൃദയത്തിൽ പാരമ്പര്യമായി പതിഞ്ഞിരിക്കുന്ന ഇത്തരം ദുരാചാരങ്ങളെ പിഴുതുമാറ്റാൻ ശ്രമിച്ചാൽ തങ്ങൾക്കുള്ള ജനപ്രീതി നഷ്ടപ്പെടുമെന്നും പ്രതികൂലങ്ങൾ നേരിടേണ്ടി വരുമെന്നും അവർ ഭയപ്പെടുന്നു. അതുകൊണ്ട് മുഹൂർത്തം നോക്കൽ, മരിച്ചുപോയവരുടെ പാപപരിഹാരത്തിനായുള്ള കർമ്മങ്ങൾ, മരിച്ചുപോയവരോടുള്ള പ്രാർത്ഥനകൾ, പിഴകളുടെ പരിഹാരത്തിനായുള്ള വഴിപാടുകൾ, തീർത്ഥാടനങ്ങൾ, ശരീരത്തെ ദണ്ണിപ്പിച്ചുകൊണ്ടുള്ള നേർച്ചകൾ, ഇവയൊക്കെ പുതിയ നിയമസഭയുടെ പഠിപ്പിക്കലിനെതിരായിട്ടുള്ളതാണ് എന്ന് പറയാൻ അവർ മടിക്കുന്നു. കൃപയാലുള്ള രക്ഷയെക്കുറിച്ചുള്ള ഉപദേശം പറയുമ്പോൾ തന്നെ പാരമ്പര്യമായി തുടർന്നു പോരുന്ന തെറ്റായ ആചാരങ്ങൾ കൂടി അനുഷ്ഠിക്കണം എന്ന് പറയുന്നത് മനുഷ്യന്റെ രക്ഷയ്ക്കുള്ള ഏകവും പര്യാപ്തവുമായ ക്രിസ്തുവിന്റെ പാപപരിഹാര ബലിയെ നിന്ദിക്കലാണ്. എഹെസ്കേൽ 22 അധ്യായത്തിൽ യെരുശലേം പട്ടണത്തിന്റെ വെറുപ്പുളവാക്കുന്ന കാര്യങ്ങളിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടമാണ് നാം കാണുന്നത്. ആ പട്ടണത്തിന്റെ മ്ലേച്ഛതകളെ കണ്ട് സഹികെട്ടുള്ള ദൈവത്തിന്റെ പ്രതികരണമാണ് നാം ഇവിടെ കാണുന്നത്. ഞാൻ 22 അധ്യായത്തിന്റെ ആദ്യത്തെ രണ്ട് വാക്യങ്ങൾ ഒന്ന് വായിക്കട്ടെ. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, മനുഷ്യപുത്ര, നീ ന്യായം വിധിക്കുമോ? രക്തപാതകമുള്ള പട്ടണത്തെ നീ ന്യായം വിധിക്കുമോ? എന്നാൽ നീ അതിന്റെ സകല മ്ലേച്ഛതകളെയും അതിനോട് അറിയിച്ചു പറയേണ്ടത്. ഇവിടെ ആ പട്ടണത്തെ വിളിക്കുന്നത് ശ്രദ്ധിക്കൂ, രക്തപാതകമുള്ള പട്ടണം. യെശയ്യാവ് ഇതേ കാര്യം തന്നെ ആ പട്ടണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വിശ്വസ്ത നഗരം വേശ്യയായി തീർന്നിരിക്കുന്നത് എങ്ങനെ? അതിൽ ന്യായം നിറഞ്ഞിരുന്നു, നീതി വസിച്ചിരുന്നു. ഇപ്പോഴോ കുലപാതകന്മാർ എന്നത്ര യെശയ്യാവ് 1:21 പറയുന്നത്. നമ്മുടെ കർത്താവ് ആ പട്ടണത്തെ നോക്കി വിലപിച്ചുകൊണ്ട് പറഞ്ഞത് ഓർക്കുന്നില്ലേ? ലൂക്കോസ് 13:34, യെരുശലേമേ യെരുശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ എത്ര വട്ടം ചേർത്തുകൊള്ളുവാൻ എനിക്ക് മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. എല്ലാറ്റിലും ഉപരിയായി അവർ അവനെയും കൊന്നുകളഞ്ഞില്ലേ? അവർ അവനെതിരായി തിരിഞ്ഞ് അവനെ കൊല്ലുന്ന ജോലി റോമാക്കാരെ ഏൽപ്പിച്ചു. യഹൂദന്മാരോട് സ്തേഫാനോസ് പറഞ്ഞത് അതാണ്. ഇനിയും അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 7 52 വാക്യത്തിൽ, പ്രവാചകന്മാരിൽ ഏവനെ നിങ്ങളുടെ പിതാക്കന്മാർ ഉപദ്രവിക്കാതിരുന്നിട്ടുള്ളൂ? നീതിമാനായവന്റെ വരവിനെക്കുറിച്ച് മുൻ അറിയിച്ചവരെ അവർ കൊന്നുകളഞ്ഞു. അവനെ നിങ്ങൾ ഇപ്പോൾ ദ്രോഹികളും കൊലപാതകന്മാരുമായി തീർന്നു. ക്രിസ്തുവിനെ ക്രൂശിച്ച നാളിൽ ജനക്കൂട്ടം പീലാത്തോസിനോട് വിളിച്ചു പറഞ്ഞതും താങ്കൾ ഓർക്കുന്നില്ലേ? മത്തായി 25:25, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് ജനമൊക്കെയും ഉത്തരം പറഞ്ഞു. ഇസ്രായേലിലെ നേതാക്കന്മാർ വിശ്വാസത്യാഗത്തിലും ഭയങ്കരമായ പാപത്തിലും വീണുപോയിരുന്നു. 3 വാക്യങ്ങൾ അത് വ്യക്തമാക്കുന്നു. യെഹെസ്കേൽ പ്രവചനം 22:25 വാക്യമാണ് ഞാൻ ഇനി വായിക്കാൻ പോകുന്നത്. 22:25, അതിന്റെ നടുവിൽ അതിലെ പ്രവാചകന്മാരുടെ ഒരു കൂട്ടുകെട്ടുണ്ട്. അലറി ഇരകടിച്ചു കീറുന്ന ഒരു സിംഹം പോലെ അവർ ദ്രോഹികളെ വിഴുങ്ങിക്കളയുന്നു. നിക്ഷേപങ്ങളെയും വിലയേറിയ വസ്തുക്കളെയും അപഹരിച്ചുകൊണ്ട് അവർ അതിന്റെ നടുവിൽ വിധവമാരെ പാർപ്പിക്കുന്നു. കള്ളപ്രവാചകന്മാരുടെ ഒരു കൂട്ടുകെട്ടിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എല്ലാം വളരെ ശുഭമായിരിക്കുന്നു, നാം നന്നായി തന്നെ പോകുന്നു എന്നത്രേ അവർ പറയുന്നത്, യാതൊരു കുഴപ്പവുമില്ല എന്ന്. അവരുടെ പുരോഹിതന്മാരെ ശ്രദ്ധിക്കൂ, 26-ാം വാക്യത്തിൽ അതിലെ പുരോഹിതന്മാർ എന്റെ ന്യായപ്രമാണത്തോട് ദ്രോഹം ചെയ്തു, എന്റെ വിശുദ്ധ വസ്തുക്കളെ അശുദ്ധമാക്കുന്നു, അവർ ശുദ്ധവും അശുദ്ധവും തമ്മിൽ വേർതിരിക്കുന്നില്ല, മലിനവും നിർമ്മലവും തമ്മിലുള്ള ഭേദം കാണിച്ചു കൊടുക്കുന്നതുമില്ല. ഞാൻ അവരുടെ മധ്യേ അശുദ്ധനായി ഭവിക്കത്തക്കവണ്ണം അവർ എന്റെ ശബത്തുകളെ നോക്കാതെ കണ്ണ് മറച്ചു കളയുന്നു. നോക്കുക, പുരോഹിതന്മാർ ലജ്ജാകരമാമണ്ണം ദൈവത്തിന്റെ നിയമങ്ങളെ ലംഘിച്ചിരിക്കുന്നു. അവർ ജനത്തിന് ദൈവത്തിന്റെ വഴികൾ പഠിപ്പിക്കുന്നതിന് പകരം പാരമ്പര്യങ്ങളും ജാതികളിൽ നിന്നും സ്വീകരിച്ച സമ്പ്രദായങ്ങളും അനുഷ്ഠിക്കാനായിരുന്നു ജനത്തെ പ്രോത്സാഹിപ്പിച്ചത്. പ്രിയ സുഹൃത്തെ, ഇന്നും അത് അങ്ങനെ തന്നെയല്ലേ? ജനത്തിന്റെ പ്രഭുക്കന്മാർ ചെയ്തത് നോക്കൂ. 27-ാം വാക്യം, അതിന്റെ നടുവിലെ പ്രഭുക്കന്മാർ ലാഭം ഉണ്ടാക്കേണ്ടതിന് ഇരകടിച്ചു കയറുന്ന ചെന്നായ്ക്കളെ പോലെ രക്തം ചൊരിവാനും ദേഹികളെ നശിപ്പിക്കാനും നോക്കുന്നു. ഇവിടെ പ്രഭുക്കന്മാർ എന്ന് പറയുന്നത് സിദക്കിയാവ് ഉൾപ്പെടെയുള്ള രാജാക്കന്മാരെയാണ്. ഈ രാജാക്കന്മാർ തങ്ങളുടെ ശക്തി ഭൗതിക നേട്ടത്തിനായി ചെലവഴിച്ചു. അവരുടെ അത്യാഗ്രഹത്താൽ അനേകർക്ക് ജീവൻ നഷ്ടമായി. അവരുടെ ഭാര്യമാർ വിധവമാരായി. അവർ ഇരകടിച്ച് കീറുന്ന ചെന്നായ്ക്കളെ പോലെ രക്തം ചൊരിഞ്ഞു. ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ്ക്കളെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് സഭയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായത്തിന്റെ 29-ാം വാക്യം, ഇക്കാലത്തും ഇങ്ങനെയുള്ള ചെന്നായ്ക്കൾ സഭയിൽ ഉണ്ട് എന്ന് നാം ഓർക്കണം. എന്തുകൊണ്ടാണ് യെരുശലേമിനെ ഒരു രക്തപാതകമുള്ള പട്ടണം എന്ന് വിളിച്ചത്? 30-ും 31-ും വാക്യങ്ങൾ, ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എന്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിനൊരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ലതാനും. ആകയാൽ ഞാൻ എന്റെ ക്രോധം അവരുടെ മേൽ പകർന്നു, എന്റെ കോപാഗ്നി കൊണ്ടവരെ മുടിച്ചു കളഞ്ഞിരിക്കുന്നു, അവരുടെ നടപ്പിന് തക്കവണ്ണം ഞാൻ അവർക്ക് പകരം കൊടുത്തിരിക്കുന്നു എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. നോക്കുക, ഈ ജനതയ്ക്കു വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ ഒരു മനുഷ്യൻ പോലുമില്ല. അതെങ്ങനെ? ശുദ്ധവും അശുദ്ധവും തമ്മിൽ വേർതിരിക്കാനും മലിനവും നിർമ്മലവും തമ്മിലുള്ള ഭേദം കാണിച്ചു കൊടുക്കുവാനും അവരുടെ പുരോഹിതന്മാർക്ക് മനസ്സില്ലാതെ ഇരിക്കുന്നു. അവർ ദൈവത്തിന്റെ പ്രമാണത്തോട് എതിർത്തു നിൽക്കുന്നു, അതിനോട് ദ്രോഹം ചെയ്യുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ വഴി ഏതെന്ന് ജനത്തിന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പ്രിയ സുഹൃത്തെ, എനിക്കായി എന്റെ പാപത്തിനും വിശുദ്ധനായ ദൈവത്തിനും മധ്യത്തിൽ ദൈവം ഒരു വ്യക്തിയെ കണ്ടെത്തിയതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ മനുഷ്യൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. ക്രിസ്തുവിൽ കൂടി അവന് സ്വന്തമായവരെ ദൈവം കാണും. എനിക്കായി ഇടിവിൽ നിൽക്കുന്ന ക്രിസ്തു യേശുവിനായി ഞാൻ നന്ദി പറയുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾക്കായി ഇടിവിൽ നിൽക്കുന്ന ക്രിസ്തു യേശുവിൽ താങ്കൾ പൂർണ്ണമായി ആശ്രയം വെച്ചിട്ടുണ്ടോ? സ്വർഗത്തിലേക്കുള്ള ഒരേ ഒരു വഴിയായി അവനിൽ താങ്കൾ ആശ്രയം വെച്ചിട്ടുണ്ടോ? താങ്കളെ അവൻ തനിക്കായി വേർതിരിച്ചിരിക്കുന്നു എന്ന ബോധ്യം താങ്കൾക്കുണ്ടോ?